2019 March 12 ചൊവ്വാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പരീക്ഷണത്തിന്റെ നാളുകൾ. രാജ്യാവകാശ നിർണയത്തിനുവേണ്ടി നടന്ന മഹാഭാരത യുദ്ധം 18 ദിവസമാണ് നീണ്ടുനിന്നതെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഭാവി ഭാഗധേയം ആരുടെ കൈകളിലാണ് അമരാൻ പോകുന്നതെന്നറിയാനുള്ള പൊതു തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ 1.5 മാസത്തിലേറെ വേണ്ടിവരും. രാജ്യത്തിന്റെ മാത്രമല്ല ജനങ്ങളുടെയും വലിയൊരു ദുർവിധി കൂടിയാണിത്. 2-3 ഘട്ടങ്ങളായി ഒരാഴ്ചയിൽ കുറഞ്ഞ സമയമെടുത്ത് ഭംഗിയായി നടത്തിയിരുന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ആഴ്ചകളോളം സമയമെടുത്താണ് ഇലക്ഷൻ കമ്മീഷൻ പൂർത്തിയാക്കുന്നത്. സ്വതന്ത്രവും ആക്ഷേപരഹിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അത്യധ്വാനമാണിതെന്ന് ന്യായീകരിക്കാമെങ്കിലും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്താനാവശ്യമായ സകല ഭൌതിക സന്നാഹങ്ങളും കൈപ്പിടിയിൽ തന്നെ ഉള്ളപ്പോൾ 7 ഘട്ടങ്ങളും 1.5 മാസത്തിലേറെ നീണ്ട സമയദൈർഘ്യവും വേണ്ടിവരുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യക്ഷമതയാണോ കാര്യക്ഷമതയില്ലായ്മയാണോ അസാധാരണമായ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നിർണയത്തിന് പിന്നിൽ കാണാനാവുന്നതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒറ്റ ദിവസം കൊണ്ടുതന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന തരത്തിലാണ് ഷെഡ്യൂൾ. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് UP, ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് 7 ഘട്ടങ്ങൾ വരെ ദീർഘിക്കും. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കും. രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾക്കൊപ്പം വോട്ടെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ പെരുമാറ്റച്ചട്ടവും പ്രാബല്യത്തിൽ വന്നതിനാൽ ദൈനംദിന ഭരണകാര്യങ്ങൾക്കപ്പുറം രാജ്യത്ത് അടുത്ത 2 മാസത്തേക്ക് മറ്റൊന്നും തന്നെ നടക്കുകയില്ലെന്നതാണ് ജനങ്ങൾ നേരിടാൻ പോകുന്ന മറ്റൊരു ദുരിതം. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും നിഷേധിക്കാനുള്ള വാസന ബ്യൂറോക്രസി പുറത്തെടുക്കുന്ന കാലമാണിത്. കേരളം 23 April വിധി എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഫലപ്രഖ്യാപനത്തിനായി പിന്നെയും 1 മാസം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കും ഈ കാത്തിരിപ്പ് ദുസ്സഹം തന്നെയാണ്. വോട്ടെടുപ്പ് ഷെഡ്യൂളും ഫലപ്രഖ്യാപന തീയതിയും കുറച്ചുകൂടി ശാസ്ത്രീയവും യുക്തിപരവുമായി ക്രമീകരിക്കാൻ അത്ര പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് നടത്തി 70 വർഷത്തെ പരിചയം നേടിയ ശേഷവും ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ആശ്ചര്യം ജനിപ്പിക്കുന്ന തരത്തിലാണ്. ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ 17 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 90 കോടിയാണ് വോട്ടർമാർ. ഇതിൽ 8.5 കോടിയോളം പുതിയ വോട്ടർമാരാണ്. കടുത്ത വേനൽ ചൂടിനൊപ്പം നാടും നഗരവും ഒന്നാകെ തിരഞ്ഞെടുപ്പിന്റെ തീക്കുണ്ടത്തിലേക്കാണ് ഇനി നടന്നു നീങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മത്സരം ഇക്കുറിയും ഇപ്പോഴത്തെ ഭരണമുന്നണിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണിയും തമ്മിൽ തന്നെ. അന്യോന്യം എടുത്തുപയറ്റാൻ ആയുധങ്ങൾ ധാരാളമുള്ളതിനാൽ പ്രചാരണ രംഗം കൂടുതൽ കൊഴുക്കുമെന്ന് തീർച്ച. തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതികൾ മുന്നോട്ടുവച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പലതിനും സ്വീകാര്യത ലഭിച്ചിട്ടില്ലെങ്കിലും മത്സരത്തിനിറങ്ങുന്ന ഓരോ മത്സരാർത്ഥിയും തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ വോട്ടർമാരെ അറിയിക്കണമെന്ന നിബന്ധന സ്വാഗതാർഹം തന്നെ. തങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തണമെന്നാണ് നിബന്ധന. ഇതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കുറി പ്രാവർത്തികമാക്കുകയാണ്. എന്നാൽ ഇത്തരക്കാർക്കും യഥേഷ്ടം മത്സരിക്കാനാവുമെന്നത് തിരഞ്ഞെടുപ്പിന്റെ വിശുദ്ധി ഇല്ലാതാക്കുന്ന ഘടകമായി തുടരുക തന്നെ ചെയ്യും. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള ജനപ്രതിനിധികളിൽ നല്ലൊരു ഭാഗം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ക്രിമിനൽ കേസ് പ്രതികളുമാണെന്നത് രഹസ്യമൊന്നുമല്ല. ക്രിമിനലുകൾ മത്സരിക്കുന്നത് വിലക്കണമെന്ന നിർദ്ദേശത്തിന് ഒരു പാർട്ടിയും അനുകൂലമല്ല. എന്നിരുന്നാലും സ്വന്തം ക്രിമിനൽ പശ്ചാത്തലം ഉളുപ്പില്ലാതെ മാലോകരെ പരസ്യം മുഖേന അറിയിക്കേണ്ടി വരുന്നതിലെ ജാള്യത അവർക്ക് മറച്ചുവെക്കാനാവില്ല. ഇടക്കാലത്ത് വോട്ടിംഗ് യന്ത്രത്തിന്റെ ചാരിത്രം ഏറെ ചോദ്യം ചെയ്യപ്പെട്ടുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പിന് യന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ നിലപാട് കടുപ്പിച്ചത് കാരണം പരാതി ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒട്ടേറെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റതു മുതലാണ് കമ്മീഷന്റെ അധികാരാവകാശങ്ങളെക്കുറിച്ച് സർക്കാരുകൾക്കും ജനങ്ങൾക്കും ബോധ്യമാകാൻ തുടങ്ങിയത്. സ്വതന്ത്രവും നീതിപൂർണവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വിജയമായാണ് പ്രകീർത്തിക്കപ്പെടാറുള്ളത്. 90 കോടിയിൽ പരം വോട്ടർമാർ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണിത്. ജനാധിപത്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കൃത്യമായ സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുടക്കം കൂടാതെ നടക്കുന്നു എന്നത് തന്നെ വലിയ വിജയമാണ്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പും നടന്നു കാണാനാണ് ജനാധിപത്യവാദികൾ ആഗ്രഹിക്കുന്നത്. അക്കാര്യം ഉറപ്പുവരുത്തേണ്ട ബാധ്യത രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുമുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചും പരീക്ഷണത്തിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്.